അച്ഛൻ ആരാണെന്നറിയാതെ അനാഥാലയത്തിൽ വളർന്ന ഒരു ബാലന് ചെല്ലുന്നിടത്തെല്ലാം വേദനിപ്പിക്കുന്ന ചോദ്യം നേരിടേണ്ടി വന്നു. ആരാണ് നിന്റെ അച്ഛൻ? അവൻ ആളുകളിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞു മാറി. പള്ളിയിൽ പുതുതായി വന്ന പുരോഹിതനിൽ നിന്നും അവൻ സ്ഥിരമായി ഒഴിഞ്ഞു മാറുകയാണ്. ഒരു നാൾ ആളുകളൊക്കെ ആരാധന കഴിഞ്ഞ് പോകുന്നതിനിടയിൽ പുരോഹിതൻ അവനെ സമീപിച്ചു. ആ 12-കാരനോട് നിഷ്കളങ്കമായി ചോദിച്ചു, മോനെ, നീ ആരുടെ മകനാണ്? ചുറ്റും നിൽക്കുന്നവരുടെ പരിങ്കലും ബാലന്റെ ദയനീയ ഭാവം കണ്ട ബുദ്ധിമാനായ പുരോഹിതന് സത്യം എന്താണെന്ന് മനസ്സിലാക്കി. ആ കുഞ്ഞിന്റെ തോളിൽ തട്ടി അവനോട് സ്നേഹപൂർവം പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ നിന്റെ രൂപം ശ്രദ്ധിച്ചത്. എനിക്കറിയാം നീ ഈശ്വരന്റെ മകനാണ്, ദൈവത്തിന്റെ രൂപമാണ് നിനക്ക്. എത്ര നല്ല പാരമ്പര്യമാണ് എന്റെ കുഞ്ഞിനുള്ളത്. അന്നോളം കേട്ടിട്ടില്ലാതിരുന്ന ആ വാക്കുകൾ അവനിൽ ആത്മവിശ്വാസം നിറച്ചു. അന്ന് മുതൽ അവൻ ആരുടെ മുമ്പിലും തലകുനിച്ചില്ല, ആരിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ല. ജീവിതത്തിന്റെ വഴി മാറ്റിയ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ. പിൽക്കാലത്ത് ആ ബാലൻ പ്രസിദ്ധനായി. 1911 മുതൽ 5 വർഷക്കാലം US ടെന്നീസി സംസ്ഥാനത്ത് ഗവർണറായി പ്രവർത്തിച്ച ബെൻ കൂപ്പറുടെ കഥയാണിത്. സ്നേഹം നിറഞ്ഞ വാക്കിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. ആയതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരിച്ചതുമാകട്ടെ. കൊലോസി ലേഖനം 4:6. സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. അത്തരം വാക്ക് വരണമെങ്കിൽ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം. കാരുണ്യത്തിന്റെ നനവാർന്ന പദങ്ങൾക്ക് പിന്നിൽ ഹൃദയത്തിലെ കാരുണ്യമുണ്ട്. നമ്മുടെ ചിന്തകളുടെ ചിത്രങ്ങളാണ് വാക്കുകൾ. ചിത്രത്തിന് മറുവശമുണ്ട്. നാവിന് എല്ലില്ലെങ്കിലും തെറ്റായി ചലിച്ചാൽ കഠിന പദങ്ങൾ പുറത്തു വരും, അന്യരുടെ ഹൃദയങ്ങൾ തകർക്കും. നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്ക് പിഴയ്ക്കും. വായ്വിട്ട വാക്ക് കൈവിട്ട കല്ലുപോലെ തിരിച്ചെടുക്കാനാകില്ല. വികാരത്തിന് അടിമപ്പെടുമ്പോൾ, വാശി പിടിച്ച് സംസാരിക്കുമ്പോൾ, സ്വാർത്ഥതയോടുകൂടെ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴും വാക്കിൽ പിഴവുകൾ വരാം. തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തിയതാകട്ടെ, സ്വാന്തനം പകരുന്നതാകട്ടെ, മറ്റൊരാളെ ഒരു വിധത്തിലും ദ്രോഹിക്കാത്ത നല്ല വാക്കുകളാകട്ടെ. വാക്കുകൾ എങ്ങനെയാവരുതെന്ന് കുഞ്ചൻ നമ്പ്യാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർണങ്ങൾക്കിത് കേൾക്കും നേരം ഉണ്ണിലൊരമ്പ് തറച്ചതുപോലെ. വളരെ ആഴമേറിയ അർത്ഥതലങ്ങളിൽ പറയുകയാണ്, എന്താണ് വാക്കുകൾ ഒരിക്കലും അത്തരത്തിലാകരുത്. കർണങ്ങൾക്കിത് കേൾക്കും നേരം ഉണ്ണിലൊരമ്പ് തറച്ചതുപോലെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും 2 വാഹനങ്ങൾ മുഖാമുഖം വന്ന് ചെറിയൊരു ട്രാഫിക് ഉരുക്കുണ്ടായാൽ ഡ്രൈവർമാർ തമ്മിൽ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് കാണാനും, ശാന്തമായിരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കുറ്റം പറയാതെ ചെറു പുഞ്ചിരിയോടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും മോശമായ അനുഭവങ്ങളെ നേരിടുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര സുന്ദരമാണ്. തീർച്ചയായിട്ടും വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരും, മറ്റുള്ളവർക്ക് രുചി പകരുന്നതായി തരും. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും വാക്കുകൾക്ക് വളരെയേറെ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കുക. മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. പരമാനന്ദമോ കടും നൈരാശ്യമോ വരുത്തുവാൻ അവയ്ക്ക് കഴിയും. വാക്കുകൾ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകും, പക്ഷേ ശബ്ദമുയർത്തി ബഹളമാക്കട്ടെ. പൂക്കളുണ്ടാക്കുന്നത് മഴയാണ്, ഇടിമുടക്കമല്ല എന്ന് സൂഫി ഗുരു നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം എന്തേരം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും ഒരു നൊമ്പരം വരാതിരിക്കട്ടെ. വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്, അവയിൽ മന്ത്രമുണ്ട്, ശാപമുണ്ട്. മികച്ച വാക്കുകൾ ഒരിക്കൽ പറയുന്നതോടെ എല്ലാം മാറിമറിയും. ആയതുകൊണ്ടാ പറയുന്നത്, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. ഈ വരികൾ നാം പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. മറ്റുള്ളവരെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുവാൻ വാക്കുകൾക്ക് സാധിക്കും. ഈ ലോക ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ല വാക്ക് പറയുവാൻ ത്രാണിയുണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കരുണിവാനായ കർത്താവേ സ്വർഗീയ പിത, നല്ല വാക്കുകൾ സംസാരിപ്പാൻ, മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നനവാർന്ന വാക്കുകൾ സംസാരിപ്പാൻ കൃപയേക്കണമേ. ഉപ്പിനാ രുചി വരച്ചെന്ന് ദൈവകൃപയോട് കൂടിയതാവാൻ കർത്താവ് സഹായിക്കണം. ഈ ദിനത്തിന് ഞങ്ങളുടെ വാക്കുകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.